എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കേമരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശ കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടിനിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മാഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക. വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചു കൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവിടെ വയൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവനെ അവൾ കർക്കശയാണ്. ബുദ്ധിഹീനനെ അവളോടുകൂടെ വസിക്കുക സാധ്യം. അവൾ അവനെ ദുർവഹമായ കല്ലുപോലെയാണ്. അവനവളെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക. എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ. നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ. അവളുടെ മുഖത്തിന്റെ ചുമല താഴ്ത്തുക. അവളുടെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്. പൂർണ്ണഹൃദയത്തോടെ അവളെ സമീപിക്കുക. അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക. അവൾ നിനക്ക് വെളിപ്പെടും. കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. അവളുടെ മുഖം സ്വർണ്ണാഭരണവും കടിഞ്ഞാൽ നീല ചരടുമാകും. മഹത്വത്തിന്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും. തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. മകനെ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം. ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്ര ചിത്തൻ വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോട് ചേർന്ന് നിൽക്കുക. ദിവ്യ ഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാനസൂക്തം ഒന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക. അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാന തൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. തിന്മ പ്രവർത്തിക്കരുത്. നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക. അത് നിന്നിൽ നിന്ന് അകന്നു പോകും. മകനെ, അനീതിയുടെ ഒഴിവ് ചാലുകളിൽ വിതയ്ക്കരുത്. ഏഴിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്. ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും വരുത്. പാപം ആവർത്തിക്കരുത്. ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കും എന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്. സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്. കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്. പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്. അത്യുന്നതൻ നിശ്ചയിച്ചതാണ് അത്. ഭാവിയുടെ ഗണത്തിൽ ചേരരുത്. ശിക്ഷ വിദൂരത്തല്ലെന്ന് ഓർക്കുക. അത്യന്തം വിനീതനാവുക. എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിന് വേണ്ടിയോ സഹോദരനെ ഓഫിയർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേചനീയമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക. പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക. ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക. അതിലാളനമരുത്. പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു. വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ. ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത്. ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കരുത്. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. നൊന്തുവെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക. അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടും കൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക. അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതന്മാരെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക. ആദ്യഫലങ്ങൾ, പ്രായശ്ചിത്ത ബലി, ബലിമൃഗത്തിന്റെ കുറവ്, പ്രതിഷ്ഠാബലി, വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവന്റെ വിഹിതം. ദരിദ്രനെ കൈതുറന്നു കൊടുക്കുക. അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക. മരിച്ചവരോടുള്ള കടമ മറക്കരുത്. കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത്. വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്. അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെ പറ്റി ഓർക്കണം. എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ശക്തനോട് മത്സരിക്കരുത്. നീ അവന്റെ പിടിയിൽപ്പെടും. ധനവാനുമായി കലഹിക്കരുത്. അവൻ നിന്നെ നശിപ്പിക്കും. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വായാടിയോട് വാദിച്ച് അവന്റെ അഗ്നിയിൽ വിറകിട്ടു കൊടുക്കരുത്. സംസ്കാരശൂന്യനോട് അധികം അടുക്കരുത്. നിന്റെ പൂർവീകന്മാർ കൂടി അപമാനമേൽക്കും. പശ്ചാത്തപിക്കുന്ന ഭാവിയെ പരിഹസിക്കരുത്. നമുക്കും തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. വൃദ്ധരെ നിന്ദിക്കരുത്. നമുക്കും പ്രായമാവുകയല്ലേ. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്. നമുക്കും മരണമുണ്ട്. ജ്ഞാനികളുടെ മൊഴികളെ നിസ്സാരമാക്കരുത്. ആപ്തവാക്യങ്ങൾ ഹൃദ്യസ്ഥമാക്കുക. അവ നിന്നെ പ്രബോധിപ്പിക്കും. മഹാന്മാരെ സേവിക്കേണ്ടതെങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യും. വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക. എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും. അവസരത്തിനൊത്ത മറുപടി പറയാൻ നിനക്ക് കഴിയും. പാപിയുടെ കനൽ ഊതി കത്തിക്കരുത്. അതിന്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും. ഉദ്ധതനോട് കിടമത്സരം വേണ്ട. നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും. നിന്നേക്കാൾ പ്രബലന് കടം കൊടുക്കരുത്. കൊടുത്താൽ പോയത് തന്നെ. കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത്. നിന്നാൽ പണം കരുതിക്കൊള്ളുക. ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത്. വിധി അവനെ അനുകൂലമായേ വരൂ. പഴക്കാളിയോടുകൂടെ നടക്കരുത്, അവൻ നിനക്ക് ഭാരമായി തീരും. അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും. ദൈവമേ സുതനക്ക് യോഗ്യമാണെന്നോ പറിക്കുമോർ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യമിൽ നിന്നേക്ക് തന്നെ ആമേൻ. സദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ സൂബോറോ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ വിശ്വാസികളെയും എല്ലാ വൈദികരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ പ്രഭാതം കൂടെ ദൈവസന്നിധിയിൽ തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ഇടയാക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് ആദ്യമേ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് അഭിമന്യ ഗബ്രിയൽ മാർ ഗ്രിഗോറിയസ് തിരുമേനിയ. അതിനു മുൻപ് നമുക്ക് പ്രാർത്ഥനയോടെ ഈ സുബോറോ പ്രാർത്ഥനാ സംഗമം ആരംഭിക്കാം. കൗമ നമസ്കരിക്കുന്നു. തിരുമേനി ലൈനിലുണ്ടെങ്കിൽ നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദേവൻതുമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നിങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നമസ്കാരം സൂക്ഷിച്ച് കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. ഭാവികളാടിയാരോട് കരുണയെന്ന് വിശ്വ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ നാം പരിശുദ്ധ വരണമേ. രാജ്യം വരണമേ. ദിനേശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടത ഞങ്ങളെ അരിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മാതാവേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിന് സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൻ നീയാകുന്നു. ഹരിതരപരമായ നമ്മുടെ കർത്താവേ ചോദിച്ചാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുള്ള സമയത്തും ദേവതമ്പുരാനോട് കഴിച്ചു കൊള്ളണമേ. ആമീൻ. ഭയങ്കരനും മഹത്വമുള്ളവനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായിരിക്കുന്ന അത്യുന്നതനായ കർത്താവേ നിന്റെ ദാസരുടെ മേൽ തിരുമുഖത്തെ പ്രകാശിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങളുടെ ബോധം പോലെ ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങളിൽ നിന്നും തിരുമുഖത്തെ നീ തിരിച്ചു കളയരുതേ. നിന്റെ കൃപയാൽ ഞങ്ങളോട് കരുണ ചെയ്ത ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ നേരെ തിരിഞ്ഞ് നിന്റെ ശുദ്ധതകളുടെ സ്വർഗത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരായി ഞങ്ങൾക്ക് സഹായം നൽകണമേ. നിന്റെ വലത്തുകൈ ഞങ്ങൾക്ക് നീട്ടി ഞങ്ങളുടെ നേരെ അഹങ്കരിക്കുന്നവരായ വിദ്വേഷികളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ തരണമേ. നിന്റെ കൃപയാൽ ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിച്ച് അനുതാപത്തിന്റെ ഫലങ്ങൾ ഞങ്ങളിൽ കായ്ക്കുമാറാകണമേ. വൃക്ഷങ്ങളുടെ ചുവടിനെ വെച്ചിരിക്കുന്ന ക്രോധത്തിന്റെ കോടാലിയാൽ ഞങ്ങളെ വെട്ടരുതേ. അഗ്നിയിലെ ഞങ്ങൾ പതിരായി തീരരുതേ. നിന്റെ കരുണയുടെ സ്തുതിക്ക് തക്കവണ്ണം ഞങ്ങളുടെ പാപങ്ങൾ മായ്ക്കണമേ. ഇടവിടാതെ ഈ ലോകത്തിൽ നിന്റെ തിരുവിശ്വത്തിന് യോഗ്യമായ വിധത്തിൽ ഞങ്ങൾ നടക്കേണ്ടതിന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവിടെ വരുവാനിരിക്കുന്ന ലോകത്തിൽ ഞങ്ങളോട് ദയവുണ്ടാകണമേ. ഞങ്ങളോട് ന്യായം വിധിക്കുവാൻ നീ പ്രവേശിക്കരുതേ. എന്തെന്നാൽ നിന്റെ കൃപയ്ക്ക് അവസാനമില്ല. നിന്റെ കരുണയും ഒരു നാളും ഇല്ലാതെയായി പോകുന്നില്ല. നിനക്കിപ്പോഴും എപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ആമേൻ. പാട്ടുപുസ്തകത്തിലെ 120-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായെന്നുള്ളതായ ഗീതം നമുക്ക് ചേർന്ന് പാടാം. നമ്മുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളുമൊക്കെ ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ഈ ലോക ജീവിതയാത്ര ഏറ്റവും ശ്രേഷ്ഠമായി ദൈവ പ്രീതികരമായി തീരുവാനും ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിക്കുവാനും ദൈവം നമ്മെ ഇടയാക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ദൈവസന്നിധിയിൽ ഈ ഗീതം നമുക്ക് സമർപ്പിക്കാം. എല്ലാവർക്കും അറിയാവുന്ന പഴയ ഗീതമാണ് ചേർന്ന പാഠം.
Thank you.
തിരുവചന ശുശ്രൂഷയ്ക്ക് സായി വീണ്ടും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒരു ഗാനം ചേർന്ന് സമർപ്പിക്കാം. എത്ര സൗഭാഗ്യമേ, എത്ര സന്തോഷമേ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ. കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ ദൈവിക പ്രത്യാശ നൽകുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ നല്ല അനുഭവത്തെ പറ്റി പാട്ടുകാരൻ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രയാസങ്ങളിലും കഷ്ടങ്ങളിലുമൊക്കെ മാറ്റമില്ലാത്ത ശാശ്വതമായ പാറയ യേശുവിനെ നോക്കിക്കൊണ്ട് ആശ്വാസം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എത്ര സൗഭാഗ്യമേ, എത്ര സന്തോഷമേ. എത്ര സൗഭാഗ്യമേ, എത്ര സന്തോഷമേ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ. എത്ര നല്ലവനാം, എത്ര വല്ലവനാം യേശു ദൈവമായുള്ളതിനാൽ. എത്ര സൗഭാഗ്യമേ, എത്ര സന്തോഷമേ ക്രിസ്തീയ
ആശ്വാസം
ഇന്നത്തെ ദൈവ വചനത്തിൽ നിന്നുള്ള അനുഗ്രഹകരമായ തിരുവചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത് അനുഗ്രഹീതരായ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ കഴിവുള്ളതായ അനേക പിതാക്കന്മാരെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് അഭിവന്യ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. ഇതിനു മുമ്പും തിരുമേനിയുടെ സാന്നിധ്യവും തിരുവചനവും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ശ്രവിക്കുവാനുള്ളതായ ഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ട്. അഭിവന്യ തിരുമേനി ഈ അമേരിക്കയിൽ വരുമ്പോഴൊക്കെ ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ ആവശ്യം പറയുമ്പോൾ വളരെ സന്തോഷപൂർവ്വം തിരുമേനി അത് സ്വീകരിച്ച് നമുക്ക് വേണ്ടുന്നതായ എല്ലാ തിരുവചന സന്ദേശങ്ങളും നൽകുന്നു എന്നുള്ളത് സന്തോഷപൂർവ്വം ഈ സമയത്ത് ഓർക്കുന്നു. തിരുമേനി ഞങ്ങളുടെയൊക്കെ ഗുരുവായിട്ട് സെമിനാരിയിൽ ഞങ്ങൾക്കൊക്കെ പഠിക്കുവാൻ ഇടയായത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. തിരുവചനത്തെ ഏറ്റവും അനുഗ്രഹകരമായി അതിനെ വിചിന്തനം ചെയ്യുവാനും വളരെ സരളമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണം സവിസ്തരം അതിനെ പ്രതിപാദിക്കുവാനുമുള്ള തിരുമേനിയുടെ അസാമാന്യമായിട്ടുള്ള കഴിവ് നമുക്ക് അറിവുള്ളതാണ്. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ പ്രസിഡന്റായി എക്യുമെനിക്കൽ രംഗത്ത് സുത്യർഹമായ സേവനം തിരുമേനി കാഴ്ചവെക്കുന്നു. തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ ചുമതല വഹിക്കുന്നതോടൊപ്പം ഇക്കാര്യങ്ങളിലൊക്കെ തിരുമേനി ഏറ്റവും അനുഗ്രഹകരമായി നേതൃത്വം നൽകുന്നു എന്നുള്ളത് പ്രാർത്ഥനാപൂർവം ഈ സമയത്ത് ഓർക്കുന്നു. അഭിവന്യ തിരുമേനിയെ ഇന്നത്തെ തിരുവചനത്തിൽ നിന്നുള്ള തിരുവചനങ്ങൾക്കായി അഭിവന്യ തിരുമേനിയെ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ തിരുമേനി ലൈനിലുണ്ട് എന്ന് കരുതുന്നു.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സൗത്ത്വെസ്റ്റ് അമേരിക്കയുടെ ബുധനാഴ്ച കൂട്ടായ്മയ്ക്കായി ഒരിക്കൽ കൂടെ ഒത്തുകൂടുവാൻ ദൈവം അവസരം തന്നതിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദപരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിന് കാതോർക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് ഒത്തുകൂടുന്ന എല്ലാ ദൈവമക്കളെയും വലതുകരം നേരത്തി ദൈവനമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മുന്നമേ പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്റ്റ് പെരുന്നാളിന് ശേഷമുള്ള ദിനങ്ങളാണല്ലോ ഇത്. പെന്തക്കോസ്റ്റിയുടെ ഏറ്റവും വലിയ അനുഭവം നമുക്ക് ദൈവനാമത്തിൽ ഒത്തുകൂടുമ്പോൾ, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമനപ്പെട്ട തീരുമാനങ്ങൾ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ നടത്തിപ്പ് നമുക്കുണ്ടാവും, ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ള കൃപയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് സ്ഥിരമായി കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 12:12 അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന പേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ചു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ ആദ്യ അധ്യായങ്ങളിൽ ശ്രദ്ധേയമായി വരുന്ന ഒരു കാര്യമാണ് ഒന്നിച്ചുകൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോസ്തല പ്രവൃത്തികൾ 1 തന്നെ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1:14 ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. യേശുവിന്റെ അമ്മ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു. ആദിമസഭയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അവർ ഒരുമനപ്പെട്ട് ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ നാം വായിക്കുന്നത് യൂദക്കറിയോത്ത 12 കൂട്ടത്തിൽ നിന്ന് അകന്ന് സ്വയം ഇല്ലാതാകുന്ന സന്ദർഭത്തിൽ യൂദായ്ക്ക് പകരം മറ്റൊരാളെ തെരഞ്ഞെടുക്കേണ്ട സന്ദർഭം വന്നപ്പോൾ അവർ ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് നമുക്ക് യൂദാസ്കരിയോസായ്ക്ക് പകരം വേറൊരാളെ തെരഞ്ഞെടുക്കണം എന്ന ആവശ്യമാണ്. ഇവര് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സന്ദർഭത്തിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. 12 കൂട്ടത്തിലേക്ക് യൂദായ്ക്ക് പകരമായി മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നതിന് ആദിമസഭയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒരു തീരുമാനം ദൈവതിരുസന്നിധിയിൽ സ്വീകരിക്കേണ്ടതായ സന്ദർഭത്തിൽ ഒന്നിച്ചുകൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭവനം, ഒരുമനപ്പെട്ട ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ഒരു കൂട്ടായ്മ, സഭയുടെ ഒരു ഒന്നിച്ചുകൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, ദൈവത്തിന്റെ ഇടപെടലുകളും ദൈവത്തിന്റെ നടത്തിപ്പും നമുക്ക് ഇന്നും നമുക്ക് ആവശ്യമുണ്ടല്ലോ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഒരുമനപ്പെട്ട ദൈവസന്നിധിയിലേക്ക് പോകുവാൻ അതിനുള്ള ഒരു ദൈവാശ്രയം നമുക്ക് കൈമുതലായി ഉണ്ടോ എന്ന് ചോദിക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരു ഭവനം ഒരു പുതിയ തീരുമാനമെടുക്കണം. ഒരുപക്ഷെ അത് അനുഗ്രഹകരമായ ഒരു കാര്യത്തിനായുള്ള ഒരു തീരുമാനമായിരിക്കാം. മറ്റ് സന്ദർഭങ്ങളിൽ ഒരു പ്രതിസന്ധി വരുന്നു. അപ്പോൾ ഒരു തീരുമാനം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ ആലോചന ആവശ്യവും ആവശ്യമുള്ള സന്ദർഭങ്ങൾ, ദൈവത്തിന്റെ നടത്തിപ്പ് വേണമെന്ന ആവശ്യ സന്ദർഭങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാവും, കുടുംബപരമായ ജീവിതത്തിലുണ്ടാവും, കൂട്ടായ നമ്മളുടെ പ്രവർത്തന തലങ്ങളിൽ ആവശ്യമായി വരും. ഒരു സഭയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം, ദൈവമക്കളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം, നമുക്ക് ജീവിതത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സന്ദർഭം വീണ്ടും നമ്മൾ കാണുന്നത് 2:46 ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നിർത്തിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെയും നമുക്ക് ഒരുമനപ്പെട്ട് അവർ ദേവാലയത്തിൽ കൂടി വന്ന് അപ്പം നുറുക്കി വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചു എന്ന് കാണുന്നുണ്ട്. അവിടെ ദൈവത്തെ സ്തുതിച്ചു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു, സകല ജനത്തിന്റെയും കൃപ അനുഭവിച്ചു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നും കൂടെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 1:46 ഈ അനുഭവം വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. 4:24 വീണ്ടും നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അത് കേട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലും ഉണ്ടാക്കിയവനായ നാഥ എന്നിങ്ങനെ സങ്കീർത്തനങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ദൈവദിരിസന്നിധിയിൽ അവർ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസിനെയും യോഹന്നാനെയും ഒരു പ്രതികൂലത, ഒരു പ്രാതികൂല്യമായ പ്രതികൂലതയുടെ ഒരു സാഹചര്യം അഭിമുഖീകരിക്കുന്നതായ സന്ദർഭത്തിലാണ് അവർ ദൈവദിരിസന്നിധിയിൽ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 4:32 വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു എന്നും രേഖപ്പെടുത്തുന്നുണ്ട്. അതേ തുടർന്ന് വീണ്ടും നമുക്ക് നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഉദ്ധരിച്ചത്, അടിസ്ഥാന വേദ ചിന്തയുടെ ഭാഗമായി ഞാൻ വായിച്ചത്. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസെന്ന് മറുപോലുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ്. ഒരുമിച്ചുകൂടി ഒരുമനപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് 12 വീണ്ടും വായിക്കാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധാത്മാവിനെ രസിക്കുന്ന സഭയുടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് നമ്മൾ ഒരുമനപ്പെട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു എന്നുള്ളത്. 12 നാം വായിക്കുന്ന ഈ വേദഭാഗത്തിന്റെ സാഹചര്യം സബദി മക്കളായ യോഹന്നാനും യാക്കോബും കർത്താവിന്റെ ശിഷ്യന്മാരായിരുന്നുവല്ലോ. യാക്കോബിന് ഹേരോദാവ് വാളുകൊണ്ട് കൊന്നു. അപ്പോസ്തല സമൂഹത്തിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ രക്തസാക്ഷി മരണം പ്രാപിക്കുന്ന ആദ്യത്തെ ശ്ലീഹായാണ് സബദി മക്കളിൽ ഒരുവനായ യോഹന്നാന്റെ സഹോദരനായ യാക്കോബ്. ഇത് യഹൂദന്മാർക്ക് സന്തോഷമായി. അപ്പോൾ ഹേരോദാവ് പത്രോസിനെയും അങ്ങനെ വധിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പത്രോസിനെ അങ്ങനെ വധിക്കുന്ന പക്ഷം അത് യഹൂദന്മാർക്ക് സന്തോഷമാകും. അത് ജനപ്രീതിയുള്ള ഒരു രാജാവാണ് ഹേരോദാവ് എന്നുള്ള ഖ്യാതി അദ്ദേഹത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഹേരോദാവ് പത്രോസിനെ ബന്ധിക്കുന്നു. അങ്ങനെ ബന്ധിച്ച ശേഷം കുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ പ്രസഹായതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ജനത്തിന്റെ നടുവൽ നിർത്തിക്കൊണ്ട് പുത്രൻ ചാർത്തി പത്രോസപ്പോസോലിനെ വധിച്ചു കളയുവാനുള്ള പദ്ധതിയാണ് ഹേരോദാവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിനു വേണ്ടി ഹേരോദാവിനെ ബന്ധിച്ച് ജയിലിലടക്കും. നാലു പേര് വീതം അടങ്ങുന്ന നാല് സംഘം ആളുകളെ പത്രോസിന് കാവൽ നിർത്തി. ജയിലിന്റെ വാതിലുകൾ വളരെ ശക്തമായി ഊട്ടി രണ്ട് ചങ്ങലയാൽ പത്രോസിനെ ബന്ധിച്ചു. ജഡവും മരവും രണ്ട് പടയ പടയാളികൾ അവരുടെ നടുവിൽ പത്രോസ് വന്ന സന്ദർഭത്തിൽ ദൈവത്തിന്റെ ദൂതൻ വന്ന് അവനെ വിളിച്ച് നീ എഴുന്നേൽക്ക് എന്ന് ആഹ്വാനം ചെയ്ത് പത്രോസിലെ ബന്ധനത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ജയിലിന്റെ പുറത്തു വന്നു കഴിഞ്ഞതിന് ശേഷം പത്രോസിന് ഇത് സുബോധം വന്നിട്ട് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ മർക്കോസ് എന്ന പേരുള്ള യോഹന്നാന്റെ അമ്മയുടെ മറിയയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ വായിച്ചില്ലാത്തല്ലോ അനേകം ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയം ബന്ധനസ്ഥനായ പത്രോസിന് വിടുതലുണ്ടാവണം എന്നുള്ളതായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ പത്രോസ് വാതിൽക്കൽ മുട്ടി. വാതിൽ തുറന്നത് രോദ എന്ന പരിചാരികയായിരുന്നു. അവർ തന്നെ അകത്ത് ചെന്ന് ഈ പത്രോസിനെ കണ്ട വാർത്തയെ അറിയിക്കുമ്പോൾ നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അവന്റെ ദൂതനാണെന്ന് പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. തുറന്നപ്പോൾ അവർക്ക് അവരെ അത്ഭുതപ്പെടുത്തും വിധം പത്രോസിനെ കാണുവാൻ അവർക്ക് ദൈവം വിട കൊടുത്തു. ഇത് ഒരു വലിയ അനുഭവമാണ്. ഇത് രണ്ടു മൂന്ന് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഈ വേദഭാഗം കൊണ്ടുവരുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ സഹോദരിമാരുടെ കൂട്ടായ്മയുടെ ഒരു വലിയ ശക്തി നമുക്ക് ഇവിടെ ദർശിക്കാനായിട്ട് സാധിക്കുന്നു. അവർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പത്രോസിന്റെ വിടുതലിനായാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ ബന്ധനത്തിൽ നിന്നുള്ള വിടുതലിന് അവർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടല് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മൾ സാധാരണ വിചാരിക്കാറുള്ളത് ഇത് പത്രോസ് തീർച്ചയായും ഒരു ദൈവപുരുഷനായിരുന്നു, കർത്താവിന്റെ ശിഷ്യനായിരുന്നു, ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു. അതുകൊണ്ടല്ലേ ദൈവത്തിന്റെ ഇടപെടൽ. അത് മാത്രമല്ലല്ലോ, അവർ ഒരുമനപ്പെട്ട് പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ പത്രോസിന് ബന്ധനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പാഠമാണ്. നമുക്ക് ഒത്തിരി ബന്ധനങ്ങൾ നമ്മുടെ ഭവനങ്ങളിലുണ്ട്. രോഗം ഒരു ബന്ധനമായി വരുന്നു. ഒരു ഭവനത്തിൽ ആളുകളുടെ ചില ഒരു കുടുംബാംഗത്തിന്റെ പിന്മാറ്റം, ദൈവസന്നിധിയിൽ നിന്നുള്ള പിന്മാറ്റം അയാളുടെ ജീവിതത്തിൽ ഒരു ബന്ധനമാണ്. ഇങ്ങനെ ബന്ധനത്തിലായിരിക്കുന്ന ഒരു കുടുംബാംഗം ദൈവസന്നിധിയിലേക്ക് യഥാസ്ഥാനപ്പെടുവാണ്. ഒരുപക്ഷെ ഈ പിന്മാറ്റത്തിന്റെ ഒരു കാരണം മദ്യപാനമായിരിക്കാം. വേറെ സന്ദർഭത്തിൽ അത് ഒരു ദുർവൃത്തിയായിരിക്കാം, ജീവിതത്തിന്റെ ക്രമമില്ലായ്മയായിരിക്കാം. പഠിക്കുന്ന ഒരു കുഞ്ഞ് കോളേജിലോ സ്കൂളിലോ പോകുമ്പോൾ വേണ്ടവണ്ണം പഠനത്തിൽ ശ്രദ്ധ ചെയ്യാതിരിക്കുന്നത് ഒരു വൈകാരികമായ ബന്ധനമല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു. ഇങ്ങനെ ബന്ധനത്തിലായിരിക്കുന്ന ഒരു കുടുംബമാണ്, ബന്ധനത്തിലായിരിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ, ബന്ധനത്തിലായിരിക്കുന്ന ഒരു വിശ്വാസി. അയാൾക്ക് വിടുതൽ വേണം. ആ വിടുതലിന് വേണ്ടി എന്താ സമീപനമാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ചാർത്തുമായിരിക്കും. പക്ഷെ ആ ദിവസഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം, ഇത്തരം പ്രതിസന്ധികളുടെ സന്ദർഭത്തിൽ നമുക്ക് മുഴങ്കാലുകളെ മടക്കി ഒരു മനപ്പെട്ട് കുടുംബമായി ദൈവതിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവത്തോട് ആലോചന ചോദിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു സാഹചര്യം നമുക്ക് കുടുംബത്തിൽ ഉണ്ടാക്കാൻ കഴിയേണ്ടതല്ലേ, ചെയ്യണം എന്നാണ്. അങ്ങനെ ഒരു അനുഭവമാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം. മറ്റൊരു പാഠം ശ്രദ്ധേയമായി വരുന്നുണ്ട്. ഈ ഭാഗത്ത് മർക്കോസിന്റെ പേരുള്ള യോഹന്നാന്റെ അമ്മ മറിയ എന്ന പ്രയോഗം, മർക്കോസ് എന്ന പേരുള്ള യോഹന്നാന്റെ അമ്മ മറിയ, മർക്കോസ് സുവിശേഷകാരനായിരുന്നു നമുക്കറിയാമല്ലോ. സുവിശേഷ വേലയിൽ പത്രോസിനോട് സഹകരിച്ച സഹകാരിയായിരുന്നു മർക്കോസ്. ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. മർക്കോസിന്റെ പേരിലല്ല ആ വീടിനെ കുറിച്ച് പരാമർശം. മർക്കോസ് എന്ന പേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു എന്നാണ് കാണുന്നത്. ഇവിടെ ചരിത്രപരമായി നാം നോക്കുമ്പോൾ ഇതൊരു ഒരു ഒരു ഭവന സഭയെ സംബന്ധിച്ചുള്ള പരാമർശം. ആദ്യമൂന്ന് നൂറ്റാണ്ടിൽ ഇത്തരം ഭവന സഭകൾ ഉണ്ടായിരുന്നു. ഈ ഭവന സഭയുടെ നേതൃത്വം മർക്കോസ് എന്ന പേരുള്ള യോഹന്നാനായിരുന്നില്ല, അവന്റെ അമ്മ മറിയയായിരുന്നു. ഇങ്ങനെ ഒരു ഭവന സഭയുടെ നേതൃത്വം ഏറ്റെടുത്ത ഒരു സ്ത്രീരത്നമാണ് മറിയ എന്ന് കാണുന്നുണ്ട്. നമ്മളുടെ ഭവനങ്ങളിൽ ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാവേണ്ടതല്ലേ? ദൈവഭവനത്തിൽ, ദേവാലയത്തിൽ, അല്ലെങ്കിൽ നമുക്ക് വിശുദ്ധ കുർബാനയുടെ ഒരു വലിയ കൂട്ടായ്മ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഭവനങ്ങളിലും ഇത്തരം കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ ഉണ്ടാവേണ്ടത് ആവശ്യമുണ്ട്. വിശുദ്ധ കുർബാനയുന്ന വലിയ കൂട്ടായ്മയുടെ തുടർച്ച നമ്മളുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. കുടുംബം ഒരു കൂട്ടായ്മയാണ്. പല കുടുംബങ്ങൾ ഒന്നുകൂടി ഒത്തുകൂടി വന്ന് കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ ഉണ്ടാകുന്നതും നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ കുർബാന എന്ന വലിയ കൂട്ടായ്മയുടെ തുടർച്ചയായി ഉള്ള കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരേണ്ടതും ആവശ്യമാണ്. നമ്മളുടെ ഇടയിൽ ഒരു പ്രതിസന്ധിയുള്ള ഒരു സന്ദർഭം വരുമ്പോൾ, ഒരു പ്രയാസം അഭിമുഖീകരിക്കുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് ഒന്നിച്ചുകൂടി ഒരു ബലപ്പെട്ട് പ്രാർത്ഥിക്കാനും തദ്വാരാ ദൈവത്തിന്റെ ഇടപെടൽ ആ ഭവനത്തിന്റെ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് സ്വയം സമർപ്പിക്കുവാനും തീർച്ചയായും ഈ ദൈവവചനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. മൂന്നാമത് ഒരു പാഠം എന്റെ മനസ്സിൽ വരുന്നത്, നോക്കൂ, നമ്മളുടെ പുത്തൻ സംസ്കാരത്തിൽ, പ്രത്യേകിച്ചും അമേരിക്കയുടെ സംസ്കാരത്തിൽ ഒരുപാട് ഒത്തുകൂടലുകളും ഇംഗ്ലീഷിൽ പാർട്ടികൾ ഉണ്ട്. ഒരു ജന്മദിനം വരുമ്പോൾ പാർട്ടി ഉണ്ടാകുന്നുണ്ട്. ഒരു ഗ്രാജുവേഷൻ വരുമ്പോൾ പാർട്ടികൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പല സന്ദർഭങ്ങളിലും വാരാന്ത്യങ്ങളിൽ, പ്രത്യേകിച്ചും വീക്കെൻഡുകളിൽ ഇത്തരം ഒരുമിച്ചുകൂടുന്ന സന്ദർഭങ്ങളുണ്ട് എന്ന് നമ്മൾ പാർട്ടികളെന്ന് പറയും. ബർത്ത്ഡേ പാർട്ടി, ഗ്രാജുവേഷൻ പാർട്ടി, ബാച്ചുലർ പാർട്ടി എന്നിങ്ങനെയുള്ള പാർട്ടികൾ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഇവിടെയൊക്കെ നമ്മൾ മദ്യം ഒഴിവാക്കാനാകാത്ത ഒരു വിഭവമായും കൂടെ നമ്മൾ വിളമ്പുന്നില്ലേ? ബേസ്മെന്റുകളിൽ ചേർന്നും കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കണം. നമുക്കൊരു പ്രതിസംസ്കാരത്തിന് ഇടമുണ്ട് ഇവിടെ, ഒരു കൗണ്ടർ ഭാഷ സുവിശേഷത്തിന് അടിസ്ഥാനപ്പെട്ട, പുതിയ നിയമത്തിന് അടിസ്ഥാനപ്പെട്ട ഒരു കൗണ്ടർ കൾച്ചർ ഈ വേദഭാഗം നമ്മളോട് ഉണ്ടാക്കിയെടുക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളുടെ കൂട്ടായ്മകൾ ഒരുമനപ്പെട്ട് ഏകഹൃദയത്തോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകളായി മാറേണ്ടതുണ്ട്. പാർട്ടികൾക്ക് പകരം പുതിയ കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ, പ്രാർത്ഥനയുടെ കൂട്ടായ്മകൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയണം. അത് വിശുദ്ധ കുർബാനയുടെ തുടർച്ചയായി ഉണ്ടാകും. ഇത്തരം കൂട്ടായ്മകൾ ഞായറാഴ്ച ഒരുമിച്ച് കൂടുന്ന വലിയ കൂട്ടായ്മയെ ശാക്തീകരിക്കുന്ന ഘടകങ്ങളായും കൂടെ മാറേണ്ടത് ആവശ്യമാണ് എന്ന് സാന്ദർഭികമായി സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുകയും ഒരു പ്രതിസംസ്കാരം ഈ വേദഭാഗം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ടെന്നുള്ള ദൂത് നമുക്ക് സ്വീകരിക്കുകയും വേണം. ഇന്ന് ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവാം, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ, രോഗങ്ങൾ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ഒന്നിച്ചുകൂടി ദൈവദരിശനത്തിന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ പ്രചോദനം വേദഭാഗം നമുക്ക് നൽകുന്നുണ്ട്. ഒരുമനപ്പെട്ട് ഒന്നിച്ചുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് എന്നാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നുള്ള ഈ വേദഭാഗങ്ങൾ നമുക്ക് ഓടിത്തരുന്നത്. നമുക്ക് ഒരു തീരുമാനങ്ങൾ സ്വീകരിക്കേണ്ട സന്ദർഭങ്ങളിൽ, നമുക്ക് ഒരു വിടവിൽ ആവശ്യമായി വരുന്ന നിമിഷങ്ങളിൽ, നമുക്ക് ദൈവദിനത്തിനിടയിൽ ഒരു പുതിയ പോംവഴി വേണം എന്ന് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ, കുടുംബാംഗങ്ങൾ ഒന്നിച്ചുകൂടി ഒരുമനപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള, പല കുടുംബങ്ങൾ ഒന്നിച്ചുകൂടി ഒരു വിഷയം ദൈവദരിശനത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാനുള്ള കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടുന്നു എന്നുള്ള ഒരു വലിയ പാഠം, ആ ഇടപെടലുകൾ നമുക്ക് വിശ്വാസം ആഴമാക്കി തരുന്നു എന്നുള്ള അനുഭവം. ഈ വലിയ കൃപ നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ ദൂതൻ കേൾക്കുന്ന എല്ലാ ദൈവ മക്കളെയും ദൈവം വലുതുകര നീട്ടി ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൗത്ത് വെസ്റ്റ് അമേരിക്കയുടെ ഈ ബുധനാഴ്ച കൂട്ടായ്മ തീർച്ചയായും അനുഗ്രഹകരമായ ഒരു കാര്യമാണെന്നും കൂടെ ഇവിടെ പ്രത്യേകമായി സന്തോഷത്തോടെ പ്രസ്താവിച്ചുകൊണ്ട് ഈ വചനങ്ങൾ ഞാൻ സമർപ്പിച്ചു പോകുന്നു.
അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവനായും പ്രത്യേകമായി 12:12 അടിസ്ഥാനമാക്കി ആദിമ ക്രൈസ്തവ സഭയുടെ ഏറ്റവും അനുഗ്രഹരമായ സവിശേഷത ഒരുമനപ്പെട്ട ഒരുമനയുടെ അനുഭവം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തന്ന ജുനിയ തിരുമേനിയുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. ജുനിയ തിരുമേനി അമേരിക്കയിൽ വരുമ്പോഴൊക്കെ ഈ പ്രാർത്ഥന സുബോറോ സംഗമത്തിൽ നമുക്ക് വേണ്ടുന്നതായ നിർദ്ദേശങ്ങളും തിരുവചനത്തിൽ നിന്നുള്ളത് ധ്യാനങ്ങളും നമുക്ക് നൽകുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. ഒരിക്കൽ കൂടി അഭിവന്യ തിരുമേനിയുടെ ഒരു പ്രത്യേകമായിട്ടൊരു എറ്റിമോളജി എടുത്തുകൊണ്ട് അത് ദൈവവചനത്തെ അടിസ്ഥാനമാക്കി അതിന്റെ നന്മകൾ ദൈവമക്കൾക്ക് പകർന്നു കൊടുക്കുവാനുള്ളതായ തിരുമേനിയുടെ സദസിദ്ധമായ നല്ല കഴിവുകൾ ഒരിക്കൽ കൂടെ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി അഭിവന്യ തിരുമേനിയോടുള്ള എല്ലാ ഭക്തിയാദരവുകളും നന്ദിയും ഈ സമയത്ത് തിരുമേനിയുടെ കൃപാദങ്ങൾ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് സുപ്രഹമായ നേതൃത്വം നൽകുന്ന അഭിവന്യ ഇടവോ മെത്രാപൊലീത്ത യൂസേബിയസ് തിരുമേനി ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഫാമിലി കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിരക്കിലാണ്. അതുകൊണ്ട് തിരുമേനി ഇന്ന് ലൈനിലില്ല എങ്കിൽ പോലും നമുക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ നേതൃത്വവും അഭിവന്യ തിരുമേനി നൽകുന്നു. തിരുമേനിയുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം ഈ സമയത്ത് ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. നമുക്ക് ചേർന്ന് പാഠപുസ്തകത്തിലെ 271-ാമത്തെ ഗീതം നമുക്ക് പാടാം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീ. ഇതിന് തിരുമേനി നമ്മെ ഓർമ്മിപ്പിച്ചു, ഈ പ്രാർത്ഥനാ കൂട്ടായ്മ നമുക്ക് വലിയ ഒരു ബലം നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഈ രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ ഇത്രയും പേർ ഒരുമിച്ച് കൂടി ഒരു പ്രാർത്ഥന നടത്തുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അതിന്റെ ശക്തിയും അതിന്റെ മഹത്വവും വലുതാണ് എന്നുള്ള കാര്യം നാം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന അനേകരെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് രോഗത്തിന്റെ വലിയ ഭാരത്താൽ ജീവിതത്തിന്റെ ഒരുപക്ഷെങ്കിൽ അവസാന നിമിഷങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അനേക രോഗികളുണ്ട്. പ്രത്യേകമായി അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ, ദൈവികമായ പ്രത്യാശ നൽകുവാനും ദൈവ സന്നിധിയിൽ ചെന്നെത്തുവാനും, അതോടൊപ്പം തന്നെ നമ്മുടെ രോഗികളായിരിക്കുന്ന എല്ലാവരെയും ദൈവ കരങ്ങളിൽ സമർപ്പിക്കാം. ആശ്വാസവും സൗഖ്യവും പ്രാപിക്കുവാനും ലഭിച്ച സൗഖ്യത്തെ ഓർത്ത് തിരുനാമം മഹത്വപ്പെടുത്തുവാനും അവരുടെ ജീവിതങ്ങളെ ഇടയാക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ പ്രാർത്ഥനാ ഗാനം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 271-ാമത്തെ ഗീതം, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീ. കണ്ണുനീരിന്റെ
ഇല്ല ഞാൻ നിന്നെ.
പ്രാർത്ഥനയ്ക്കായി ദൈവത്തിനു മുമ്പാകെ നമ്മെ സമർപ്പിക്കാം. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിന്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് തിരുവന്നി തിരുമേനി നമ്മെ ഓർമ്മിപ്പിച്ചു. ഒരുമയോടെ നമ്മുടെ എല്ലാ രോഗികളെയും നമ്മുടെ ആവശ്യങ്ങളെയും നമ്മായിരിക്കുന്ന ദേശത്തെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് 3 മാസം പ്രായമുള്ള ബേബി മാത്യു ഈ 7-ാം തീയതി ഒരു ഹാർട്ട് സർജറിക്ക് വിധേയനാവുന്നു. പ്രത്യേകിച്ച് ആ പൈതലിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇതോടൊപ്പം ഷിക്കാഗോയിൽ ലില്ലിക്കുട്ടി ജോസഫ് രോഗത്തിന്റെ വളരെ പ്രയാസങ്ങളിൽ കൂടെ കഴിഞ്ഞുകൂടുന്നു. പ്രത്യേകമായിട്ട് മകളുടെ ദൈവികമായ പ്രത്യാശയ്ക്ക് വേണ്ടിയും സൗഖ്യത്തിന് വേണ്ടിയും ദൈവസന്നിധിയിൽ ആ മകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പലവിധമായ ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്ന ജിനു, എബി, പ്രകാശ് കുടുംബം എന്നിവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സിസിലി ക്യാൻസർ രോഗം മൂലം ഏറ്റവും അധികം പ്രയാസപ്പെടുന്നു. ഈ സർജറി കഴിഞ്ഞിപ്പോ വളരെ പ്രയാസ അവസ്ഥയിലായിരിക്കുന്ന സിസിലി ഓർത്ത് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗം മൂലം പ്രയാസപ്പെടുന്ന കുഞ്ഞുമോളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അനിയനു വേണ്ടി പ്രാർത്ഥിക്കാം, പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റിലിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പരിചയത്തിലും അറിവിലും പെട്ട എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും എന്നറിയ ദൈവസന്നിധിയിലേക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ദൈവമേ, എല്ലാ രോഗികളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യഹോവാവിനെ രോഗശൈലിയിൽ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്ക എല്ലാം മാറ്റി വിരിക്കുന്നു. യഹോവെ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമെന്ന സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമ്മുടെ എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ മാനസികമായ വ്യഥ, ശാരീരികമായ വേദനകൾ, സാമ്പത്തികമായ ഭാരങ്ങൾ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. മാറ്റമില്ലാത്ത ദൈവമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ ബലമുള്ള ഭുജം നിർത്തി ഞാൻ നിന്നെ വഴി നടത്തുമെന്നറിയ കർത്താവേ. പ്രയാസത്തിലും ദുഃഖത്തിലും കഴിയുന്ന നമ്മുടെ എല്ലാ രോഗികൾക്കും അവിടുന്ന് ആശ്വാസവും സൗഖ്യം കൊടുക്കണമേ. നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ സൗഖ്യമാകുവാനും കർത്താവെ, നിന്നുള്ള വലിയ ശക്തിയും പ്രത്യാശയും അവർക്ക് അനുദിന ജീവിതത്തിൽ പകർന്നു കൊടുക്കുവാനും അവിടുന്ന് അവരോട് കൂടെ ഇരിക്കണമേ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്നറിയ കർത്താവേ. നിങ്ങളുടെ വേദനകളെയും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും പാപങ്ങളെയും ബന്ധനങ്ങളെയും തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. അവിടുന്ന് എല്ലാത്തിനും മതിയായ ദൈവമായി തിരുസാന്നിധ്യം അവിടുന്ന് അടിയങ്ങളെ നടത്തുമാറാകണമേ. പ്രത്യേകമായി പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേക ആളുകൾ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഒരുമിച്ച് കൂടി ദൈവമേ നിന്റെ വചനം ഉച്ചരിക്കുമ്പോ അവിടെ ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്ന് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സൗഖ്യമാക്കുകയും ഞങ്ങളുടെ ലംഘനങ്ങളെയും കുറവുകളെയും ക്ഷമിക്കുകയും കൂടുതൽ പ്രത്യാശയോടെ നിങ്ങളിലേക്ക് നോക്കുവാനും കർത്താവെ നിന്റെ വകയായി നിനക്കുള്ളവരായി നിന്നുള്ള പ്രത്യാശയിലും കർത്താവെ നിന്റെ മഹത്വം മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള നല്ല പാത്രങ്ങളാക്കി ഞങ്ങളെയൊക്കെ തീർക്കണം. പ്രത്യേകിച്ച് ഇന്ന് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുവചനം നമ്മോട് സംസാരിച്ച അഭിവൃദ്ധി തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളതായ എല്ലാ പ്രവർത്തനങ്ങളും സഭയുടെ നല്ല കെട്ടുപണിക്കും സമൂഹത്തിന്റെ അനുഗ്രഹത്തിനുമാക്കി തീർക്കണം. യാത്രയിലൊക്കെ തിരുസാന്നിധ്യം കൂടിയിരുന്ന വഴി നടത്തുമാറാകണം. ഈ ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ദൈവം നടത്തിത്തും ദൈവികമായ ആലോചനയും കൃപയും ഉണ്ടാകുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമേ. ഇന്ന് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന അനേകര് അനേക പ്രയാസങ്ങളും ഭാരങ്ങളും തമ്പുരാനെ അവിടുത്തെ സന്നദ്ധയിലേക്ക് ഇറക്കി വെക്കുന്നു. ആരോടും പറയുവാൻ കഴിയാത്തതായ മാനസികമായ ശാരീരികമായ വ്യഥകൾ അനുഭവിക്കുന്ന അനേകായിരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നതുപോലെയല്ല എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകി തന്നിട്ട് പോകുന്നു എന്നുള്ള കർത്താവ്. സ്വർഗീയമായ സമാധാനം കൊണ്ട് നമ്മളെല്ലാവരുടെയും ഹൃദയങ്ങളെ അവിടുന്ന് സ്വാന്തനപ്പെടുത്തണമേ. ദൈവമായ കർത്താവെ, സഭയെയും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തണമേ. ഇതിലെല്ലാ പിതാക്കന്മാരെയും ഇതിലെല്ലാ വൈദിക ഗണങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുത്തെ തിരുസാന്നിധ്യം കൂടിയിരുന്ന അനുഗ്രഹകരമായി കർത്താവ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കർത്തവ്യങ്ങൾ മറുപടിയായി നിറവേറ്റുവാൻ നമ്മളെല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ അവധി കാലങ്ങളിൽ ഏറ്റവും അനുഗ്രഹകരമായി വിനിയോഗിക്കുവാനും കർത്താവെ നിന്റെ വഴികളിൽ കൂടെ നടക്കുവാനും നിനക്കുള്ളവരായി ജീവിപ്പാനും അവരെ സഹായിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന സ്ഥലങ്ങളിലും അവിടുത്തെ ദിവ്യമായ പരിപാലനം ഉണ്ടാകുവാനും അവരുടെ വാർദ്ധക്യകാലം കർത്താവെ നിന്നോട് കൂടെ നിന്നോട് ഏറ്റവും അടുത്ത് ജീവിപ്പാനും അവരെ സഹായിക്കണമേ. നിങ്ങളുടെ പ്രത്യാശയും നിങ്ങളുടെ ധൈര്യവും നിങ്ങളുടെ ശക്തിയും അവർക്ക് പ്രദാനം നൽകണമേ. ദൈവമായ കർത്താവെ, നിങ്ങളുടെ എല്ലാ കുടുംബസ്ഥരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ഐക്യമില്ലാതെ പ്രയാസത്തിലും ഭാരത്തിലും പ്രതിസന്ധികളിലും കഴിയുന്ന അനേക ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സക്കായുടെ ഭവനത്തിൽ ഇറങ്ങി വസിച്ച ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും ഇറങ്ങി വസിച്ച് ഇവരെല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും മാറ്റി ഒരുമയുടെ വലിയ ആത്മാവിനെ പരിശുദ്ധാത്മ നൽവരത്തെ ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലേക്ക് അയക്കണമേ. അന്യോന്യം ത്യാഗങ്ങളെ സഹിപ്പാനും അന്യോന്യം സ്നേഹിക്കുവാനും അന്യോന്യം കരുതുവാനുമുള്ള ദൈവിക ആത്മാവിന്റെ അത്ഭുതകരമായ ശക്തിയെ ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും അവർ അവിടുന്ന് പകർന്നു കൊടുക്കണമേ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വഴിയും വാതിലും തുറന്നു കൊടുക്കണമേ. ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഇതിൽ സംസാരിക്കുന്നതിന്റെ മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിന്റെ വലിയ അനുഗ്രഹത്തിന് കാരണമായി അവിടുന്ന് തീർക്കണമേ. അനേകരിതിൽ സംബന്ധിക്കുവാനും അവിടുത്തെ നന്മകളെ കേൾക്കുവാനും കർത്താവ് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാനും എല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ. ഈ ഭദ്രാസനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും മറുപടിയായി നടക്കുവാൻ സഭയുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവെ ഏറ്റവും അനുഗ്രഹകരമായ നല്ല നേതൃത്വം നൽകുവാൻ തക്കവണ്ണം എല്ലാ ഭദ്രാസനങ്ങളെയും ഈ ഭദ്രാസനത്തെയും ഇവിടെ നിടയാക്കണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കുമാറാകണമേ. വീണ്ടും ഞങ്ങൾ കൂടി വരുവോളം അവിടുത്തെ വിസ്താരമേറിയ ചിറകടിയിൽ അടിയങ്ങളായിരിക്കുന്ന ദേശത്ത് അവിടുന്ന് പരിപാലിക്കണമേ. ദുഷ്ടനടുക്കാതെ വണ്ണം അവിടുന്ന് സംരക്ഷിക്കണമേ. അവിടുത്തെ പാതകളിൽ കൂടെ ഞങ്ങളെ നടത്തണമേ. നിന്നുള്ള ഭക്തിയും വിശ്വാസവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. സുഹൃത നടപടികളാൽ നിങ്ങളെ അലങ്കരിക്കണമേ. ആയുഷ്കാലം മുഴുവനും നിന്നോട് ചേർന്ന് ജീവിക്കുവാനും നിന്റെ വകയായി തീരുവാനും അവിടെ നിങ്ങളെ ഇടയാക്കുമാറാകണമേ. പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും കൂട്ടായ്മയും അവിടെ ഞങ്ങൾക്ക് നൽകണമേ. ഒരിക്കൽ കൂടെ കർത്താവിനേക ആവശ്യങ്ങളുമായി ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തിരുവള്ളം തോന്നി അവരെ അനുഗ്രഹിക്കുകയും അവരുടെ വഴികളിൽ അവിടുന്ന് സഹായകരനായി അവിടുത്തെ തിരുശക്തി മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി ഞങ്ങളായിരിക്കുന്ന ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരെ കർത്താവിൽ ലോകത്തിലൊക്കെ നടക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും വലയുന്ന അനേകായിരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇറാഖിന്റെ മണ്ണിൽ നടക്കുന്ന വളരെ ഭീകരമായ അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകമൊക്കെയിലും അവിടുത്തെ നാമം വിളങ്ങുവാനും തിരുനാമം മഹത്വപ്പെടുവാനും കർത്താവെ ജനങ്ങളൊക്കെ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നിന്നുള്ള സമാധാനവും പ്രത്യാശയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും തക്കമുള്ളതാ. ആധ്യാത്മികമായ ചൈതന്യം ലോകമൊക്കെ വിളങ്ങുവാൻ അവിടുന്ന് സഹായിക്കണമേ. നമ്മളെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്ന് വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ പറക്കുമോ. പിതാവാം ദൈവമേ അവിടുത്തെ സ്നേഹവും ഏകപുത്രനാം ദൈവമേ അവിടുത്തെ കൃപയും പരിശുദ്ധ റൂഹായാം ദൈവമേ അവിടുത്തെ സംബന്ധവും സഹവാസവും ദൈവമേ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും എല്ലാവരുടെ മേലും ഞങ്ങൾ തിരുവുമ്പാകെ സമർപ്പിച്ച എല്ലാ നല്ല ആവശ്യങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്ന് വന്നാളും വന്നാവസ്ഥിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ അഭിനന്ദിയ പിതാക്കന്മാരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ രണ്ട് 11:10 ആകുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ജോയിൻ ചെയ്ത് ഇതിന്റെ വിജയത്തിന് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്നതായ അനുഭവമാണ്. പ്രത്യേകിച്ച് വീണ്ടും അടുത്ത ആഴ്ചയിൽ നമുക്ക് കൂടിച്ചേരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രാർത്ഥന സംഗമത്തിൽ അനേക പ്രാവശ്യം നമുക്ക് തിരുവചന ദൂത് നൽകിയ നയനാൻ വി ജോർജ് അച്ഛൻ നാളെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് അച്ഛന്റെ യാത്രയ്ക്ക് അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം യാത്രയിൽ ദൈവകൃപ കൂടെ ഇരുന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും ഈ പ്രാർത്ഥന യെക്കുറിച്ച് നിങ്ങൾ ഈ സുബോറോ സംഗമത്തെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നെങ്കിൽ അത് ഈ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ ശക്തിയും കരുത്തും പകർന്നു നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകമായി നിങ്ങൾ ആ കാര്യം മറ്റുള്ളവരോട് പറയുകയും അനേകരെ ഇതിലേക്ക് കൂട്ടിവരുത്തുന്നതും അനുഗ്രഹകരമാണ് എന്നൊരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.